സംഘർഷമുണ്ടാകുമ്പോൾ, പിരിമുറുക്കമുണ്ടാകുമ്പോൾ നാം നമ്മുടെ വഴിക്ക് പോകുവാനായി തത്രപ്പെടുന്നു. ഈ കാണുന്ന ഐക്യശ്രമം ദൈവനാമ മഹത്വത്തിനല്ല എന്നോർക്കണം. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനായുള്ള വഴിയൊരുക്കുകയാണ്.
വന്ദനം പ്രിയരെ. ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിനങ്ങൾ എത്രയോ മനോഹരമാണ് അല്ലേ? ഇന്നും നമുക്ക് ലഭിച്ച ഈ അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് വചനം വിഭാഗിക്കുന്നു. ശ്രദ്ധിച്ചാലും
ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന വ്യക്തിക്കു പോലും ദൈവം നല്ല നല്ല അവസരങ്ങളും ആലോചനകളും നൽകി അവനെ ശരിയായ വഴിയിൽ നയിക്കുവാനായി ശ്രദ്ധിക്കുന്നു. എന്നാൽ മനുഷ്യന് അതിനോടുള്ള പ്രതികരണമാണ് എപ്പോഴും അവൻ അനുഗ്രഹമാകുമോ അതോ ശാപമാകുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിൽ ഇക്കാര്യം വെളിപ്പെടുന്നുണ്ട്. യെശയ്യാവിന് ദൈവം നൽകുന്നതായിട്ടുള്ള ആലോചന യഹൂദ രാജാവിന് ശരിയായ വഴിയിൽ പോകുവാനായി യെശയ്യാവ് നൽകുന്നു. എന്നാൽ യഹൂദ രാജാവ് ആ കാര്യത്തിൽ ഗൌരവമായി ഒന്നും ചെയ്യുന്നില്ല. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ആഹാസിന്റെ വാഴ്ചക്കാലത്ത് നൽകപ്പെട്ട പ്രവചനങ്ങളുടെ ഒരു നിര തന്നെ നാം കാണുന്നു. ഇമ്മാനുവേലിന്റെ ദേശം അശൂർ രാജാവ് ആക്രമിക്കുമെന്ന പ്രവചനം ഉണ്ടെന്നുള്ളത് ഈ അധ്യായത്തിന് പ്രാധാന്യം നൽകുന്നു. വിദേശ ആക്രമണത്തിൽ നിന്നും കഴിഞ്ഞ 500-ൽ പരം വർഷങ്ങളായി ദൈവം തന്റെ ജനത്തെ മതിൽ കെട്ടി മറച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ മതിലിന്റെ കവാടം തുറന്ന് പെരുവെള്ളം പോലെ ഇരച്ചുകയറി ദേശത്തെ കൈവശമാക്കുവാൻ ശത്രുവിനെ ദൈവം അനുവദിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താകുന്നു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുകയും സഹായത്തിനായി തന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യേണ്ടതിനു പകരം ദൈവത്തിന്റെ ആലോചനയെ നിരസിച്ച് സാത്താന്യ ലോകത്തിന്റെ വെറിപിടിച്ച അവസ്ഥയിലേക്ക് തിരിയേണ്ടി വന്ന ഈ ജനം, അവരങ്ങനെ തിരിയുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ അധ്യായം, അതായത് 8-ാം അധ്യായം. ഇതിന്റെ അന്ത്യം കഷ്ടതയും അന്ധകാരവും കഠിന ദുഃഖവുമായിരിക്കും. യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു അടയാളമായി പ്രവാചകന്റെ 2-ാമത്തെ മകൻ ജനിക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാഷ്ബസ് എന്നെഴുതുക. ശയാർ ഹാഷൂബ് എന്ന പേര് ഒരു ആൺകുട്ടിക്ക് വിചിത്രമായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ ഈ പേരൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹേർ ശാലാൽ ഹാഷ്ബസ് വളരെ ശ്രദ്ധേയമായ ഒരു പേരാണ്. ബൈബിളിലെ ഏറ്റവും നീളം കൂടിയ പേര് തന്നെയാണിത്. എങ്ങനെയാണ് ഈ പേര് അവനെ നിത്യം വിളിച്ചിരുന്നത് എന്നെനിക്കറിയില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഓമനപ്പേരുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷേ നാം ചെയ്യുന്നതുപോലെ മഹേറെന്നോ ശാലാലെന്നോ ഹാഷെന്നോ ബസെന്നോ ചുരുക്കി അവനെ വിളിച്ചിരുന്നിരിക്കാം. എന്തായിരുന്നാലും യെശയ്യാവ് തന്റെ മകന് ഈ അസാധാരണ പേരിടണം എന്ന് ദൈവം ആവശ്യപ്പെട്ടതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. 18-ാം വാക്യത്തിൽ നാം അത് കാണുന്നതാണ്. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. 2 മക്കളും ഇസ്രായേലിൽ അടയാളങ്ങളായിരുന്നു. അവരുടെ പേരുകൾ ഒരു ദൂത് വഹിച്ചിരുന്നു. മഹേർ ശാലാൽ ഹാഷ്ബസ് എന്ന പേരിന്റെ അർത്ഥം വേഗത്തിൽ കൊള്ളയടിച്ച് തിടുക്കത്തോടെ ഇരയെ തട്ടിയെടുക്കുക എന്നതായിരുന്നു. ഈ പേരൊന്ന് ചിന്തിച്ചു നോക്കൂ. ലളിതമായി പറഞ്ഞാൽ തന്റെ ജനത്തിന് എതിരായിരിക്കുന്നവർക്ക് ദൈവം എതിരാകുന്നു എന്നത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. ഈ ബാലന്റെ പേര് ആഹാസ് രാജാവിനും ഒരു ദൂതായിരുന്നു. അവൻ ദൈവഭയമില്ലാത്ത ഒരു രാജാവായിരുന്നല്ലോ. ദൈവം അവനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ പലകയെടുത്ത് കുട്ടിയുടെ പേര് അതിൽ എഴുതുക എന്ന് ദൈവം യെശയ്യാവോട് പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് എല്ലാവരും വായിക്കത്തക്കവണ്ണം അത് പരസ്യമായി പ്രദർശിപ്പിക്കണം. അതെ, ഇതെല്ലാവരും കാണുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ദൈവം താൽപര്യപ്പെട്ടു. യെശയ്യാവിന്റെ ആദ്യത്തെ മകനായ ശെയാർ യാശൂബിലൂടെ ആഹാസ് രാജാവിനെ സമീപിക്കാൻ ദൈവം ശ്രമിച്ചിരുന്നു. അവന്റെ പേരിന്റെ അർത്ഥം അതെ, ഒരു ശേഷിപ്പ് മടങ്ങിവരും എന്നായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഈ പേരിന്റെയൊക്കെ അർത്ഥം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനമാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി മഹേർ ശാലാൽ ഹാഷ്ബസിലൂടെ ദൈവം പിന്നെയും ശ്രമിക്കുന്നു. ഈ പേരിന്റെ അർത്ഥം വേഗത്തിൽ കൊള്ളയടിച്ച് തിടുക്കത്തോടെ ഇരയെ തട്ടിയെടുക്കുക എന്നാണെന്ന് പറഞ്ഞല്ലോ. ശത്രുക്കൾക്കെതിരെ തന്റെ ജനത്തെ ദൈവം കരുതിക്കൊള്ളും എന്ന് ആഹാസിന് ഉറപ്പു നൽകുന്നതായിരുന്നു ഈ പേര്. രണ്ടാം വാക്യം നോക്കിക്കെ, ഞാൻ ഊരിയാ പുരോഹിതനെയും യബരിക്യാവിന്റെ മകനായ സക്കരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും. ഊരിയ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ വെളിച്ചമാകുന്നു എന്നത്രേ. സക്കരിയ എന്നതിന് യഹോവ ഓർക്കുന്നു എന്നത്രേ. യബരിക്യാവ് എന്നതിന് യഹോവ അനുഗ്രഹിക്കും എന്നത്രേ. ഈ പേരുകളുടെ അർത്ഥങ്ങളുടെ ചേർച്ച വളരെ രസമായിരിക്കുന്നില്ലേ. പേരുകൊണ്ട് ഒന്നാമത്തെ സാക്ഷി പറയുന്നു യഹോവ എന്റെ വെളിച്ചം, രണ്ടാമത്തെ സാക്ഷി പറയുന്നു യഹോവയുടെ ഉദ്ദേശം അനുഗ്രഹിക്കുക എന്നതാണ്. ഇവയുടെ ആകത്തുകയാണ് ദൈവകൃപ, അതായത് ദൈവം തന്റെ ജനത്തെ ഒരു നാളും മറക്കയില്ല എന്നുള്ള ദൂത്. യെശയ്യാവിന്റെ എല്ലാ പ്രവൃത്തികളിലും ജനത്തിനുള്ള ഒരു ദൂതുണ്ടായിരുന്നു. ജനങ്ങളത് മനസ്സിലാക്കണമെന്ന ലക്ഷ്യത്തോടെ അവൻ അഭിനയിക്കുകയും എഴുതുകയും ആയിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം ദൃഷ്ടാന്തങ്ങളുടെ ഒരു ചിത്രകഥയാണ്. നമ്മുടെ കർത്താവും ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ചിത്രങ്ങൾ കാണുവാൻ മനുഷ്യർക്കുള്ള താൽപര്യമാണ്. ടെലിവിഷൻ പോലെ ഈ വിഡ്ഢിപ്പെട്ടിക്ക് മുന്നിൽ കുത്തിയിരുന്ന് സാധാരണ ഒരു വ്യക്തി സമയം കളയാത്ത സംഗതികളൊക്കെ കാണുവാൻ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കി കളയുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട്. മനുഷ്യന്റെ ഈ ചായ്വ് അറിഞ്ഞിട്ടാണ് ദൈവം തന്റെ സന്ദേശം ഈ ജനങ്ങൾക്ക് ചിത്രരൂപേണ നൽകാൻ ശ്രമിക്കുന്നത്. യെശയ്യാവിന്റെ മക്കളിലൂടെയും യെശയ്യാവിന്റെ അനുഭവങ്ങളിലൂടെയും യെശയ്യാവിന്റെ ദൂതിലൂടെയും. മൂന്നാം വാക്യം, ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് മഹേർ ശാലാൽ ഹാഷ്ബസ് എന്ന് പേർ വിളിക്കാം. പ്രവാചകി എന്നിവിടെ പറയുന്നത് യെശയ്യാവിന്റെ ഭാര്യയാണ്, ശ്രീമതി യെശയ്യ. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പൈതൽ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവന് പേരുമിട്ടു. നാലാം വാക്യത്തിൽ, ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമ്മശക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോകും എന്നരുളി ചെയ്തു. അപ്പ അമ്മ എന്ന് വിളിക്കാൻ ഈ കുട്ടിക്ക് പ്രായമാകുന്നതിനു മുമ്പേ അശൂര്യർ ദമ്മശക്കിനെയും ശമരിയെയും ആക്രമിക്കുന്നതാണ്. യഹൂദയ്ക്കെതിരെ പദ്ധതി തയ്യാറാക്കുന്ന വടക്കുള്ള ശത്രു പ്രവാസത്തിൽ പോകണമെന്നും പറയുന്നു. ഇത് ആഹാസിന്റെ യുദ്ധതന്ത്രങ്ങളുടെ മിടുക്കല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപയാണ്. ദൈവം ഇത് വ്യക്തമാക്കുന്നുണ്ട്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. തിരുവചനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗമാണിത്. ജനങ്ങൾ ശീലോഹം വെള്ളത്തെ നിരസിച്ചു. ശീലോഹ എന്നതിന്റെ അർത്ഥം അയക്കപ്പെട്ടത് എന്നാണ്. നാം പുതിയ നിയമത്തിൽ ഇത് വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവ് ഒരു കണ്ണുകാണാൻ സാധിക്കാതിരുന്ന വ്യക്തിക്ക് കാഴ്ച നൽകുന്നതിനു മുൻപ് അവന്റെ കണ്ണിൽ ചേർപ്പുരട്ടിയിട്ട് അവനോട് പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു തുറക്കുന്നില്ലേ. ദൈവം വാഗ്ദാനം ചെയ്ത സമാധാനത്തെ അവർ നിരസിച്ചു. സാവധാനമൊഴുകുന്ന അരുവിയിലെ ജലത്തോടാണ് ഈ സമാധാനത്തെ ഉപമിച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെയാണ്. വെള്ളപ്പൊക്കം ഇത് സൂചിപ്പിക്കുന്നത് അശൂരിലെ യൂഫ്രട്ടീസ് നദിയെയാണ്. ഇതിലെ വെള്ളം താഴേക്കൊഴുകുന്നത് പെരുവെള്ളം പോലെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യൂഫ്രട്ടീസിലെ പെരുവെള്ളം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ആദ്യം സമാധാനത്തെയും ഇത് ന്യായവിധിയെയും. ഇത് ശീലോഹാമിലെ ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിന് വിപരീതമാണ്. ഈ രണ്ട് നദികളിൽ കൂടി ദൈവം തന്റെ ജനത്തിന് ഒരു ദൂത് നൽകുകയാണ്. ദൈവം എപ്പോഴും നമുക്ക് തരുന്ന ദൂതുകൾ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ വിധത്തിലാണ്, സാധാരണ നാം കാണുന്ന പലതിലൂടെയും. ശീലോഹാം ശാന്തമായി ഒഴുകുന്ന ചെറിയ അരുവിയാണ്. ഇന്ന് അതിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ യെശയ്യാവിന്റെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. സിയോൻ കുന്നിനും മോറിയമലയ്ക്കും ഇടയിലാണ് അത് ഒഴുകുന്നത്. ഈ ചെറിയ അരുവിക്ക് ഒരു സന്ദേശമുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഏറ്റവും മനോഹരമായ ദൂത് താങ്കൾക്ക് കേൾക്കാം. ഇത് സിയോൻ കുന്നിന്റെ, അതെ, കൃപയുടെ ഒരു കഥയാണ്. സിയോൻ കുന്ന് സീനായ് മലയിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നു. സീനായ് മല മോശയിക ന്യായപ്രമാണത്തിന്റെ പ്രതീകമാണ്. എന്നാൽ മോറിയ അബ്രഹാം തന്റെ മകനെ അർപ്പിച്ച മലയാണ്. അവിടെയാണ് ദാവീദ് വിലയ്ക്ക് വാങ്ങിയ അരൌനയുടെ മെതിക്കളം. ശലോമോൻ ആലയം പണിതതും അവിടെയാണ്. ഇതിന് താഴെ അറ്റത്തുള്ള പാറക്കെട്ടിലാണ് ഗോൽഗോഥ, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച സ്ഥലം. ഇത് കൃപയെക്കുറിച്ച് സംസാരിക്കുന്നു. മോറിയായിലാണ് ദൈവം ഒരു കുഞ്ഞാടിനെ ഒരുക്കി നിർത്തിയത്. ദൈവം അബ്രഹാമിന്റെ മകനെ മരിക്കുന്നതിൽ നിന്നും വിടുവിച്ചു. എന്നാൽ തന്റെ സ്വന്തം പുത്രനെ ആദരിയാതെ അവൻ മരണത്തിന് ഏൽപ്പിച്ചുകൊടുത്തു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഗോൽഗോഥയിൽ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഇവിടെ ആഹാസിനോട് കൃപയെക്കുറിച്ച് പറയുകയാണ്, നീ എങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കാം എന്ന്. എട്ടാം വാക്യം നോക്കിക്കേ, അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. യഹൂദ ദേശത്തേക്ക് കവിഞ്ഞൊഴുകുവാൻ ദൈവം അശൂരിനെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദ ദേശത്തേക്ക് വന്ന് അവരെ പീഡിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ദൈവം അശൂരിനെ അനുവദിച്ചു. എന്നാൽ യെരുശലേമിനെ പിടിച്ചടക്കാൻ ഒരിക്കലും ദൈവം അനുവദിച്ചില്ല. തുടർന്ന് താഴെ നാം കാണുന്നത് ദൈവത്തിന് പകരം എന്ന പോലെ ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു ആധികാരിക പ്രഖ്യാപനമാണ് ഒൻപതാം വാക്യം. ജാതികളെ കലഹിപ്പീൻ, തകർന്നുപോകുവിൻ, സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നുപോകുവിൻ, അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നുപോകുവിൻ. ദൈവത്തിന്റെ ദേശത്തിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന രാഷ്ട്രത്തിനുള്ള മുന്നറിയിപ്പാണ് ഇവിടെയും നാം വായിച്ചത്. യെശയ്യാപ്രവചനം 13 അധ്യായം മുതൽ ഇസ്രായേലിന് തൊട്ടടുത്ത രാഷ്ട്രങ്ങൾക്കുള്ള ദൂതുകളുടെ ഒരു നിര തന്നെ നാം കാണുന്നതാണ്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നതും അപ്പോൾ നാം പഠിക്കുന്നതാണ്. യെശയ്യാ 13 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ തിരുവചനത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. ഈ പ്രവചനങ്ങളിൽ ഏറിയ പങ്കും ഇതിനോടകം നിറവേറിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ തടസ്സപ്പെടുത്താൻ ഒരിക്കലും ജാതികൾക്ക് കഴിയില്ലെന്ന് ദൈവം അവരോട് പറയുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നും അറിവ് നേടുവാനോ ആലോചന പ്രാപിക്കുവാനോ ഈ ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നല്ലേ. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് ജയിക്കുക തന്നെ ചെയ്യും. ഒരു രാഷ്ട്രം അതിനെതിരെ നീങ്ങിയാൽ നിശ്ചയമായും ദൈവശിക്ഷ അതിന്മേൽ വരും. അത് എപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായിത്തീരും. കാര്യം പറഞ്ഞുറപ്പീൻ, സാധ്യമുണ്ടാകിയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്, യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ച് തന്നതെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചുപോകുകയും അരുത്. സിറിയയും, അതായത് അരാം, ശമരിയയും, അത് വടക്കേ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശമരിയ ഇവർ തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയതുകൊണ്ട് യഹൂദ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ദൈവം പ്രവാചകനിലൂടെ രാജാവിനോട് പറയുന്നത്. ഭീതി മൂലമാണ് വടക്ക് കൂട്ടുകെട്ടുണ്ടാക്കിയത്. ദൈവം തന്റെ ജനത്തോട് പറയുന്നു, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഭീതി മൂലം ജാതികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ തിരിയരുത് എന്നത്രേ ദൈവം പറഞ്ഞത്. എന്നാൽ പിന്നീട് അവർ മിസ്രയീമുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയും അത് ദേശത്തിന് വലിയ ദുഃഖത്തിന് കാരണമായി തീരുകയും ചെയ്തു. 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരുശലേം നിവാസികൾക്കൊരു കുടുക്കും കണിയും ആയിരിക്കും. അവൻ ദൈവത്തെ ഭയപ്പെടുകയും സഹായത്തിനായി അവങ്കിലേക്ക് നോക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ദൈവം ഒന്നുകിൽ അവർക്ക് രക്ഷയോ അല്ലെങ്കിൽ തടങ്ങൽ പാറയോ ആയിരിക്കും. ക്രോംവെല്ലിനോട്, ഒരു മഹാനായ വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ധൈര്യശാലിയായിരിക്കുന്നത്? അപ്പോൾ ഉടൻ മറുപടി പറഞ്ഞു, നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ യാതൊരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:23 വാക്യത്തിൽ അപ്പോസ്തലനായ പൌലോസും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും. അതെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 21:44 വാക്യം, ഒന്നുകിൽ നിങ്ങൾ ഈ കല്ലിന്മേൽ വീഴും. ആ കല്ല് അവൻ തന്നെയായിരുന്നു. രക്ഷയ്ക്കായി അവന്റെ മേൽ വീഴുക. ഏക അടിസ്ഥാനമായ അവനിൽ വിശ്രാമം കണ്ടെത്തൂ എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അല്ല എങ്കിൽ ആ കല്ല് നിങ്ങളുടെ മേൽ വീഴും. അത് നിങ്ങളെ വിധിക്കും. അത് നിങ്ങളെ തകർത്ത് പൊടിയാക്കും. നിങ്ങൾക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ അവനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞ് സ്വയം നശിക്കുക. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ, ഇത് ഒരു അസാധാരണ നിർദ്ദേശമാണല്ലേ. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ എന്ന്. 1 പത്രോസ് 3:14. ഇന്ന് ദൈവമക്കളായിട്ടുള്ളവർ ചെയ്യേണ്ടത് ഇതത്രേ. ഇന്ന് ദൈവത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെയുള്ള ചിന്തയാണുള്ളത്. ദൈവത്തോടോ ദൈവവചനത്തോടോ യാതൊരു ബഹുമാനവുമില്ല. വിശുദ്ധ കാര്യം തന്നെ അവഹേളിക്കുന്നതിൽ പലർക്കും മടിയില്ലാതായിരിക്കുന്നു. വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് എത്ര പുച്ഛമായിട്ടും ഫലിതരൂപേണയുമാണ് പലരും സംസാരിക്കുന്നത്. എന്നാൽ ഇത് അത്ര നിസ്സാരമായി കാണേണ്ടതല്ല. ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഹബക്കൂക്ക് 2:20 പറയുന്നത് പോലെ, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൌനമായിരിക്കട്ടെ എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. നമുക്ക് ചുറ്റുമുള്ള അനേകം ജനങ്ങൾക്ക് ബോധ്യമാകണം, അവർ അത് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവർ രക്ഷിക്കപ്പെടുമെന്ന്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ആരാധനാ യോഗത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവന്റെ സാന്നിധ്യമുണ്ടെന്ന് വെളിയിൽ നിന്നൊരാൾ വന്നാൽ അവർക്ക് ബോധ്യമാകുമോ? ഞാൻ പറയട്ടെ, അങ്ങനെ അവർ അറിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒരിക്കലും അവർ വിനോദത്തിനോ അതുപോലെ തന്നെ അവരുടേതായ സ്വന്തം കാര്യങ്ങൾക്കോ പോകില്ല. അവർ നിങ്ങളോടൊപ്പം ഞായറാഴ്ച രാവിലെ സഭാ ആരാധനയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കാര്യത്തിൽ, അതെ, ദൈവസാന്നിധ്യത്തെ സ്വയം അറിഞ്ഞ് മറ്റുള്ളവരെ അത് ബോധ്യമാക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. താഴെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിന് പകരമായി ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെയുള്ള പ്രഖ്യാപനം നാം കാണുന്നു. ഞാൻ വായിക്കട്ടെ, വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയമുണ്ടാകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടി കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. ഇവിടെ വീണ്ടും ആ ജനത്തിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ വിധത്തിലുള്ള ഭൂതാത്മ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നതായി നാം കാണുന്നുണ്ട്. ഒരു വ്യക്തി കർത്താവിൽ നിന്നും അകന്നാൽ പിന്നെ സ്വാഭാവികമായും ചെന്നെത്തുന്നത് സാത്താന്യ സേവയിലേക്കും വിലക്ഷണമായ മനഃശാസ്ത്രത്തിലേക്കുമായിരിക്കും. ഭൂതാത്മ ലോകത്തിലേക്കും ഭൂതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്കും സാത്താന്യ ആരാധനയിലേക്കും ഇന്ന് അനേകർ തിരിച്ചു പോകുന്നുണ്ട്. സാത്താന്റെ സഭകൾ തന്നെയും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെ അംഗങ്ങൾ ചെകുത്താനെ ആരാധിക്കുന്നു. അനേകർ ഇന്ന് സാത്താന്റെ ആരാധകരായിരിക്കുന്നു. ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ ആരാധിക്കാതെ അതിന് പകരമായി കണ്ടെത്തുന്ന എത്രയെത്ര ആരാധനകൾ, അതും ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ്. ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ വഞ്ചിതരായി ചേർന്ന് നിൽക്കുന്നു. ഇവരിൽ അനേകരും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്റെ സുഹൃത്തെ, വാസ്തവത്തിൽ എന്റെ ജോലി അതല്ല. ദൈവകൃപയുടെ സുവിശേഷവും ദൈവവചനവും പ്രസംഗിക്കുക എന്നതാണ് എന്റെ പണി. ഭൂതങ്ങളുടെ കാര്യം അത് കൈകാര്യം ചെയ്തുകൊള്ളും. അതെ, ദൈവകൃപയ്ക്ക് മുന്നിൽ, ദൈവവചനത്തിനു മുന്നിൽ ഭൂതങ്ങൾ ഓടിയൊളിച്ചുകൊള്ളും. പൈശാചിക കാര്യങ്ങളെ നാം വളരെ സൂക്ഷിച്ച് ഒഴിയണം, കാരണം അത് അപകടകരമാണ്. എന്നാൽ അത് കുതിച്ച് ചാടി വരികയാണ്, അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ കരുതുന്നത് ഇതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്നാണ്. ഇതൊക്കെ വെറും മനുഷ്യന്റെ തോന്നലുകളാകുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ സാത്താൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നതുപോലെ സാത്താന്യ പ്രവൃത്തികളും യാഥാർത്ഥ്യമാണ്. അതിനെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണരുതേ. ദൈവം ഇതിനെതിരായി മുന്നറിയിപ്പ് തരുന്നു. നമുക്ക് ആ മുന്നറിയിപ്പുകളെ ഒട്ടും അവഗണിക്കാതിരിക്കാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഉപദേശത്തിനും സാക്ഷ്യത്തിനും കൂടി വരുവീനെന്ന് ദൈവം പറയുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ആകെ തകരുകയും നാം ആരുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഉപദേശത്തിലും സാക്ഷ്യത്തിലും അനുരഞ്ജനപ്പെട്ട് ഒരു ബാബേൽ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ ഇന്ന് നാം കാണുന്നത്? സംഘർഷമുണ്ടാകുമ്പോൾ, പിരിമുറുക്കമുണ്ടാകുമ്പോൾ നാം നമ്മുടെ വഴിക്ക് പോകുവാനായി തത്രപ്പെടുന്നു. ഈ കാണുന്ന ഐക്യശ്രമം ദൈവനാമ മഹത്വത്തിനല്ല എന്നോർക്കണം. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനായുള്ള വഴിയൊരുക്കുകയാണ്. ഈ ഒടുവിലത്തെ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അനുസരണക്കേടിന്റെ ഒരു ജീവിതം തുടരുന്നതും അത് അവരെ ദുരാത്മ സേവയിൽ കൊണ്ടെത്തിക്കുന്നതുമാണ്. അതിന്റെ ഫലം കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവുമാണ്. അനുസരണക്കേട് എപ്പോഴും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അവിടെയായിരിക്കും എന്ന് മറക്കരുത്. നോക്കൂ, മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് എത്ര ഭയാനകമാണ്. സ്നേഹവാനായ ദൈവത്തിന്റെ ആലോചന നിരസിച്ചാൽ അതിന്റെ ഫലം വലിയ വിനാശമായിരിക്കും. അതുകൊണ്ട് കർത്താവിൽ ആശ്രയം വെക്കുവാൻ താങ്കൾ തീരുമാനിക്കുമോ? ദൈവകരങ്ങളിലേക്ക് അതിനായി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്ന ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിക്കുന്ന പല കാര്യങ്ങളെയും അവിടുന്ന് ഞങ്ങൾക്ക് യെശയ്യാപ്രവാചകനിലൂടെ വെളിപ്പെടുത്തി തരുന്നതോർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നതിനുള്ള ആ മനോഭാവത്തെ തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഫലകരമായ ഒരു ജീവിതം ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പദവികളോടെ വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ, വരും നിധനാഥൻ. നരനുടെ മരണത്താൽ നടന്നില്ലതെന്നാൽ, നരനുടെ മരണത്താൽ നടന്നില്ലതെന്നാൽ വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ, വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ. നിരന്നതൻ പരിവാര പദവികളോടെ, നിരന്നതൻ പരിവാര പദവികളോടെ വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ, വരും നിധനാഥൻ. പിതൃഭരണാസന അവനു ദേവൻ നൽകു, അധിപനാം ഇവനെന്നും പ്രവചനമുണ്ട്, അധിപനാം ഇവനെന്നും പ്രവചനമുണ്ട്. വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ, വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ. നിരന്നതൻ പരിവാര പദവികളോടെ, നിരന്നതൻ പരിവാര പദവികളോടെ വരും നിധനാഥൻ വാഴുവാൻ ഭൂമൗ, വരും നിധനാഥൻ.